ആവർത്തന പുസ്തകം 11-ാം അധ്യായം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവന്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ശിക്ഷ, അവന്റെ മഹത്വം, അവന്റെ ബലമുള്ള കൈ, അവന്റെ നീട്ടിയ ഭുജം. അവൻ മിസ്രയീമിന്റെ മധ്യേ മിസ്രയീൻ രാജാവായ ഫറവോനോടും അവന്റെ സകല ദേശത്തോടും ചെയ്ത അവന്റെ അടയാളങ്ങൾ, അവന്റെ പ്രവർത്തികൾ, അവൻ മിസ്രയീമ്യരുടെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത്, അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചെങ്കടലിലെ വെള്ളം അവരുടെ മേൽ ഒഴുകുമാറാക്കി, ഇന്ന് വരെ കാണുന്നത് പോലെ അവരെ നശിപ്പിച്ചത്. നിങ്ങൾ ഇവിടെ വരുവോളം മരുഭൂമിയിൽ വെച്ച് അവൻ നിങ്ങളോട് ചെയ്തത്. അവൻ രൂബേന്റെ മകനായ ഏലിയാവിന്റെ മക്കളായ ദാഥാനോടും അബീരാമിനോടും ചെയ്തതും, ഭൂമി വാവിളർന്ന് അവരെയും കുടുംബങ്ങളെയും കൂടാരങ്ങളെയും എല്ലാ ഇസ്രായേലരുടെയും മധ്യേ അവർക്കുള്ള സകല ജീവികളെയും വിഴുങ്ങിക്കളഞ്ഞത് എന്നിങ്ങനെയുള്ളവ അറിയാത്തവരും കാണാത്തവരുമായ നിങ്ങളുടെ മക്കളോടല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ഇന്ന് അറിഞ്ഞുകൊള്ളുവീൻ. യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ. ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു പോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോടും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി, പാലും തേനൊഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോടിരിപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടപ്പീൻ. നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രയീൻ ദേശം പോലെയല്ല. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി, ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടത് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് പുല്ല് തരും. നീ തൃപ്തിയാകും മണ്ണം ഭക്ഷിക്കും. നിങ്ങളുടെ ഹൃദയത്തിന് പോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴിവിട്ട അന്യ ദൈവങ്ങളെ സേവിച്ചിരിപ്പാൻ സൂക്ഷിച്ചോൾവേൻ. അല്ല, ഞാൻ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. ആകയാൽ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസോടിരിക്കേണ്ടതിന് അവയെ നിന്റെ വീട്ടിന്റെ കട്ടിലുകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയുടെ ദേശം നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെ നിങ്ങൾക്ക് ആകും. നിങ്ങളുടെ അതിർമരുഭൂമി മുതൽ ലബാനോൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറെ കടൽ വരെയും ആകും. ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കയില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളിച്ചെയ്തതുപോലെ അവൻ നിങ്ങളെയുള്ള പേടിയും ഭീതിയും നിങ്ങൾ ചെയ്യുന്ന സകല ദിക്കിലും വരുത്തും. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവയ നിന്നെ കടത്തിയ ശേഷം ഗെരസീം മലമേൽ വെച്ച് അനുഗ്രഹവും ഏബാൽ മലമേൽ വെച്ച് ശാപവും പ്രസ്താവിക്കണം. അവ ഗിൽഗാലിനെതിരായി മോരേ തോപ്പിനരികെ അരാബായിൽ പാർക്കുന്ന കനാനിയരുടെ ദേശത്ത് യോർദാനക്കര പടിഞ്ഞാറല്ലോ ഉള്ളത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നിങ്ങൾ യോർദാൻ കടന്നു എന്നതിനെ അടക്കി അവിടെ പാർക്കും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ചു നടക്കണം. ബാറക്കിമോർ പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം. ജ്ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു, അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു. ഭരണാധിപനെ പോലെ പരിചയനും രാജാവിനെ പോലെ പ്രജകളും. വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം, രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് നിദാനം കർത്താവിന്റെ രാജാവിന്റെ ജ്ഞാനമാണ്. കർത്താവിന്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു. മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. നിയമജ്ഞന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു. എന്തു കുറ്റത്തിനായാലും അയൽക്കാരനെ തിന്മ ചെയ്യരുത്. വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യനെ അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസാര രോഗമെന്ന ഭിഷഗുരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മുളയച്ചത് വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡുകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. ഏതു വർഗമാണ് ബഹുമാനത്തിനർഹം? മനുഷ്യവർഗം. ഏതു മനുഷ്യൻ? കർത്താവിനോട് ഭക്തിയുള്ളവൻ. ഏതു വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏത് മനുഷ്യൻ? കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ. സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു, കർത്താവാകട്ടെ തന്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ അവരെല്ലാവരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല. അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രനും സേവിക്കും. ബുദ്ധിമാന് അതിൽ പരാതിയില്ല. കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത്. പട്ടിണി കിടക്കുമ്പോൾ അന്തസ് നടിക്കരുത്. അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം. മകനെ വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക. നിലവിട്ട് സ്വയം മതിക്കരുത്. തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും? ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു, ധനവാൻ ധനത്താലും. ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം. സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം. ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത്, എന്നാൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം. വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്, ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത്. എന്തെന്നാൽ കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ്. കിരീടധാരികൾ തറപറ്റുന്നു, ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു. എത്രയോ മന്നന്മാർ അവമാനിതരായിട്ടുണ്ട്, എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കുമ്പിൾ നീട്ടിയിട്ടുണ്ട്. അന്വേഷിച്ചറിയാതെ കുറ്റമാരോപിക്കരുത്, ആദ്യമാലോചന പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്, ഇടയ്ക്ക് കയറി പറയരുത്. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്, ഭാവിയുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത്. മകനെ പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്, കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിന്റെ പുറകെ ഓടിയാലൊന്നും പൂർത്തിയാവുകയില്ല, പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യമൊഴിയാത്തവരുണ്ട്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാർ അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാവുന്നവരുണ്ട്. ഇതാണ് അവരുടെ നേത്രം. ഞാൻ വിശ്രമം കണ്ടെത്തി, എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കുമെന്ന് അവൻ പറയുന്നു. എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക, വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. ഭാവിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട, കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്ത് ആപത്ത് വരാനാണ് എന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു, കഷ്ടതയിൽ ഐശ്വര്യവും. മൃത്യുദിനത്തിലും പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു. ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവർത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി. രക്തച്ചൊരിച്ചിലിന് അവസരം പാർത്തിരിക്കുകയാണ് ഭാവി. നീചനെ സൂക്ഷിക്കുക. അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. അവൻ നിന്റെ മേൽമായാത്ത കറ പുരട്ടും. അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭവനത്തിൽ നീ അന്യനായിത്തീരും. അർഹത നോക്കി വേണം ദയ കാണിക്കാൻ, അതിന് ഫലമുണ്ടാകും. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും, അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. തിന്മയിൽ മുഴുകുന്നവനും ഭിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല. ദൈവഭക്തന് നൽകുക, പാപിയെ സഹായിക്കരുത്, എളിയവന് നന്മ ചെയ്യുക, എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത്. അവന് ഭക്ഷണം കൊടുക്കരുത്, അവൻ നിന്നെ കീഴടക്കും. നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക. അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ സഹായിക്കുക, പാപിയെ അരുത്. ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല, കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയുമില്ല. ഒരുവന് ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു, കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അവൻ അതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക. ഓട്ടുകണ്ണാടി തുടച്ചു മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക. എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും. അവനെ അടുത്തിരുത്തരുത്, അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും. നിന്റെ വലതുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത്, അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും. അപ്പോൾ എന്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. അവൻ നിന്നോടൊത്തു കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും. ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന. അവൻ കണ്ണീരൊഴുക്കിയാലും അവസരം വരുമ്പോൾ ശമിക്കാത്ത രക്തദാഹം ഉണരും. നിനക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും. സഹായം നടിച്ചുകൊണ്ട് കുതികാലിൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും. അപ്പോൾ അവൻ തല ഉലുക്കി കൈയടിച്ച് അടക്കം പറഞ്ഞ് തന്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും. കീഴ് തൊട്ടാൽ കറ പറ്റും. അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെയാകും. ശക്തിക്കതീതമായ ഭാരം എടുക്കരുത്. നിന്നേക്കാൾ ശക്തനും ധനികനുമായി ഒരുവനുമായി ഇടപഴകരുത്. മൺകലത്തിന് ഇരുമ്പ് പാത്രവുമായി ഒത്തുപോകാൻ കഴിയുമോ? മൺകലം അതിൽ തട്ടിത്തകരുകയില്ലേ? ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല നിന്ദിക്കുകയോട് ചെയ്യുന്നു. പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ, ക്ഷമായാചനവും ചെയ്യണം. നിന്നെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും. എന്നാൽ നിനക്ക് ആവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും. നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും. കൂസലില്ലാ നിന്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും. നിന്നെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും. നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നെ പ്രതീക്ഷ ഉണർത്തും. കാരുണ്യപൂർവകമായ സ്വരത്തിൽ നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കും. സൽക്കാരം കൊണ്ട് അവൻ നിന്നെ ലജ്ജിപ്പിക്കും. പ്രതിസൽക്കാരം കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനാകും. അപ്പോൾ അവൻ നിന്നെ അവഹേളിക്കും. നിന്നെ പുറന്തള്ളുകയും തലകുലുക്കി രസിക്കുകയും ചെയ്യും. വഞ്ചിക്കപ്പെടാതിരിക്കാനും ഫോഷത്വം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക. അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും. തള്ളിക്കയറരുത്, പിന്തള്ളപ്പെടും. വളരെ അകന്നു നിൽക്കരുത്, വിസ്മരിക്കപ്പെടും. അവരോട് സമത്വഭാവത്തിൽ വർത്തിക്കരുത്. അവന്റെ വാചാലത കണ്ട് ഭ്രമിക്കരുത്. അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് അവൻ ചെയ്യുന്നത്. രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദ്ദയനാണ്. ദ്രോഹിക്കാനോ തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല. രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക. നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട്. ഓരോ ജീവിയും സ്വവർഗത്തെ സ്നേഹിക്കുന്നു, മനുഷ്യൻ അയൽക്കാരനെയും. ജീവികളെല്ലാം സ്വവർഗത്തിൽ ഇണങ്ങി നിൽക്കുന്നു, മനുഷ്യൻ തന്റെ തരത്തിൽപ്പെട്ടവനോടും. ചെന്നായിക്ക് കുഞ്ഞാടിനോട് എന്ത് ചങ്ങാത്തം? പാപിക്ക് ദൈവഭക്തനോടും അതിലേറെയില്ല. കഴുതപ്പുലിക്കും നായ്ക്കുമിടയിൽ എന്ത് സമാധാനം? ധനികനും ദരിദ്രനും തമ്മിലും അങ്ങനെ തന്നെ. കാട്ടുകഴുതവർ സിംഹങ്ങൾക്കെതിര, പാവപ്പെട്ടവർ ധനവാന്മാർക്കും. അഹങ്കാരി വിനയം വെറുക്കുന്നു, ധനവാൻ ദരിദ്രനെയും. ധനവാൻ കാലിടറിയ സ്നേഹിതന്മാർ താങ്ങും. പാവപ്പെട്ടവൻ വഴുതിയാൽ കൂട്ടുകാർ അവനെ തള്ളിയിടും. ധനികന് കാൽ പിഴച്ചാൽ വളരെ പേർ സഹായിക്കും. അവൻ പറയുന്നത് അനുചിതമായാലും അവർ ന്യായീകരിക്കും. എളിയവൻ വീണാൽ അവർ അവനെ ശകാരിക്കും. അവൻ ബുദ്ധിപൂർവ്വം സംസാരിച്ചാലും അവർ ഗവനിക്കുകയില്ല. ധനവാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കും, മാനമുട്ട പുകഴ്ത്തും. ദരിദ്രൻ സംസാരിക്കുമ്പോൾ ഇവനാര് എന്ന് അവർ ചോദിക്കും. അവന് കാലിടേറിയാൽ അവർ അവനെ തള്ളിയിടും. പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലതു തന്നെ. ദൈവഭയമില്ലാത്തവന്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്മയാണ്. ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും. പ്രസന്നവദനം ഹൃദയസന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു. ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ. അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല. മനസ്സാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവടിയാത്തവനും ഭാഗ്യവാൻ. ലുബ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല. അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്ക് പോകും. അവർ അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കും. തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ? അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല. സ്വന്തം കാര്യത്തിൽ അല്പത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല. അവനുള്ള ശിക്ഷയും അത് തന്നെ. അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ്. അവസാനം അവൻ തന്റെ അല്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അസൂയാലുവിന്റെ കണ്ണുകുടിലമാണ്. അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു. അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു. ലുബ്ധന്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു. അവന്റെ ഭക്ഷണമേ ചിലത് കാണുകയില്ല. മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തുകൊള്ളുക. കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്ന് ഓർക്കുക. പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ്. മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക. ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വയ്ക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ടു പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടിടുകയും ചെയ്യുകയില്ലേ? കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക. പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും. നീ മരിക്കണമെന്നാണ് ആദിയിലേയുള്ള നിയമം. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതെയാകും അവയുണ്ടാക്കിയ മനുഷ്യരും. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവൻ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സമസ്ത വജ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയെ വളരെ ധന്യമായ രീതിയിൽ നയിച്ചുകൊണ്ടു പോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും അത്ര പാവത്തിങ്കിലെ ശിരസുകളെ നമിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന് മത്ര പോലീസ് അദ്ദേഹം നാട്ടിലാണെന്നുള്ള കാര്യമായിട്ട് പക്ഷേ നമുക്കറിയാം. എങ്കിലും തിരുവേനിയെ ഉറക്കുകയും വളരെ സ്നേഹാദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ഫിലിപ്പൊസത്തിനെയും സന്തോഷത്തിനെയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ബെന്നിയച്ഛനാണ്. പ്രിയപ്പെട്ട ബെന്നിയച്ഛനെയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിന്റെ ഉള്ളിൽ പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും ഓർക്കുകയും എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മളെ സംബന്ധിച്ചോളം ഒരു പുതിയ വർഷത്തിലേക്കുള്ള കാൽവയ്പാണ്. പുതുവർഷത്തിലെ ആദ്യത്തെ മീറ്റിംഗ് ആണ് നമ്മളിന്ന് കൂടുന്നത്. ഈ തുടക്കം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവനമ്പുരാൻ അനുഗ്രഹിക്കണമെന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 250-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 250-ാമത്തെ ഗീതം. ഒന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. ഒരുവനെ തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച കർത്താവിന്റെ ആ ജീവിത ചിന്താഗതി തന്നെ, അല്ലെങ്കിൽ ജീവിത വീക്ഷണം തന്നെ തന്റെ ജീവിതത്തിൽ കൂടി കാണിച്ച ആ ഒരു സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ പ്രതീകമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ ത്യാഗത്തെ ഓർപ്പിക്കുന്ന, അല്ലെ, ആർദ്രമാകുന്ന സ്നേഹത്തിന്റെ ഔന്നത്യത്തെ ഓർപ്പിക്കുന്ന ഒരു ഗീതമാണ് ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. ഉന്നയിച്ച തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു.
ഉന്നയിച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. ഉന്നയിച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. സിംഹാസനം താതന്റെ മാർവതും ദൂലന്മാസേവയുംസേനെ പോലവൻ ജീവിച്ചു ഭാവിയൻ ശാപം തീരസതിലെ തീടുവാൻ. ദാസനെ പോലവൻ ജീവിച്ചു ഭാവിയൻ ശാപം ശിരസതിലെ തീടുവാൻ. തള്ളയെ പോൽ നമുക്കുള്ളൊരു രക്ഷകൻ, ഉള്ളക്കാരൻ പോലെ കുശിൽ തൂങ്ങി ഉള്ള മുരോഗും നെഞ്ചങ്കൂതകേരും നെൻ കണ്ണോ നീറ ും രക്ഷകനേ. ഉള്ള മുരോഗും നെഞ്ചങ്കൂതകരും നെൻ കണ്ണോ നിറയും നെൻ രക്ഷകനേ. എന്തോരു സ്നേഹമി സാധുവേ ഓർത്തു നീ സന്താസാഗരം തന്നെ വിളോ. എന്നെ വിളിച്ചു നീ എന്നെ പൈതല തീർക്കണമേ. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നോമേന പൈതല തീർക്കണമേ. പാപം വരുകിയ സ്ഥാനത്തു കൃപയ, ഏറ്റവും വരുകിയ ദാശേര്യമേ. പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൻ ഭൂതന്റെ രാജ്യത്തിലാണ്. പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൻ ഭൂതന്റെ രാജ്യത്തിലാണ്. കർത്താവ് വേഗത്തിൽ മേഘങ്ങേൽ കോടി ദൂതന്മാരാ ൂമായി വന്നിടുമ്പോൾ എന്നിൽ കനിഞ്ഞെന്നെ മാർവോടാണ് ചെന്റെ സങ്കടം തീർക്കണേ രക്ഷകനേ. എന്നിൽ കനിഞ്ഞെന്നെ മാർവോടാണ് ചെന്റെ സങ്കടം തീർക്കണേ രക്ഷകനേ. പൊന്നേ സുതമ്പുര നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ ദ്രോഹായിക്ക് സ്തുതി.
ആമേൻ. നമോത്തോണമോദിരിക്കുന്ന ബലവാനാജിന്ദ്രാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി ദൈവം ദൈവമേ നീ പരിശുദ്ധനാമോ ബലവാനേ നീ പരിശുദ്ധനാമോ ദൈവമേ നീ പരിശുദ്ധനാമോ ബലവാനേ നീ പരിശുദ്ധനാമോ പരിശുദ്ധനാമോ ഞങ്ങൾക്ക് വേണ്ട കുരിശിനോടനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാമോ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവിടെ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി ബാബിലാലടിയാരോട് കണ്ണ നമിച്ച രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വേണമേ എന്റെ സ്ത്രീയെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്കാണെങ്കിൽ തരണമേ ഞങ്ങളുടെ കാടും ഇതുപോലെ ഞങ്ങളൊന്നും പിന്നെ ആ ദോഷങ്ങളെ രക്ഷിച്ചുള്ളണമേ നമ്മുടെ കൃപോറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം
പറക്കുമോർ തന്റെ മാമോദീസ മൂലം പാപത്തിന്റെ അശുദ്ധിയിൽ നിന്നാ ഞങ്ങളെ വെടിപ്പാക്കുന്നതായ മാമോദീസ ഞങ്ങൾക്ക് ശുദ്ധീകരിച്ചു തന്നവനായ കർത്താവേ പാപത്തിന്റെ സകല അഴുക്കുകളെയും കരുണയോടെ ഞങ്ങൾ നിന്ന് കഴുകിക്കളയണമേ ഞങ്ങൾ കൈക്കണ്ടിട്ടുള്ള മാമോദീസായിക്ക് ചേരാത്തതായ യാതൊന്നും വിചാരിപ്പാനും പറവാനും പ്രവർത്തിപ്പാനും ഞങ്ങൾക്കിടയാകേ വരുതേ മണ്ണുകൊണ്ടുള്ള ഭവനം പഴയതാകുമ്പോൾ വെള്ളം കൊണ്ടതിനെ പുതുതാക്കുന്നത് പോലെ മണ്ണായ ആദാവിന്റെ ശരീരം പഴയതായപ്പോൾ വെള്ളം കൊണ്ടതിനെ പുതുതാക്കിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു സകലത്തിന്റെയും ഉടയവനായിരിക്കുമ്പോൾ ദാസനിൽ നിന്ന് മാമോദീസ കൈക്കൊള്ളുവാൻ തിരുമനസ്സായി ഇറങ്ങി വന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു കർത്താവേ നിന്റെ മുദ്രയാൽ മുദ്രകുത്തപ്പെട്ടവരെ ഉയർത്തണമേ ശത്രുക്കളെ മറിച്ചു കളയണമേ ഭൂമിക്കടുത്തവരെ രക്ഷിപ്പാനായിട്ട് ഇറങ്ങി വന്ന ദാസരിൽ നിന്ന് മാമോദിസ കൈക്കൊണ്ടവനായ മിശിഹ തമ്പുരാനെ നിന്റെ എളിമയാൽ ഞങ്ങളെ നീ രക്ഷിക്കൊണ്ട് ഞങ്ങളെ നീ വെടിപ്പാക്കണമേ മനുഷ്യനെ പോലെ മാമോദിസ മുങ്ങിയ ദൈവമേ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പിതാവാ ദൈവമേ ദിവസത്തിൽ ഞങ്ങൾക്ക് ജീവൻ നൽകണമേ പുത്രനായ മിശിഹ ഞങ്ങളെ പുണ്യപ്പെടുത്തണമേ പരിശുദ്ധ റൂഹ നിന്റെ ആവശ്യപ്പാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അത്യുന്നതന്റെ പുത്ര നീ എളിമയിലേക്ക് ഇറങ്ങി വന്നതിനാൽ നിനക്ക് സ്തുതി മാലാഖമാർ നിന്നെ പൂഴ്ത്തതുപോലെ പൂഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ കരുണ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ ഞങ്ങൾ കുളിച്ച് വെടിപ്പായതിന്റെ ശേഷം പാപച്ചെളിയിൽ ഉരുളുവാനിടയാക്കാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ തന്റെ സ്നേഹ നിമിത്തം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയും ഞങ്ങളുടെ വർഗത്തെ ഉയർത്തുവാനായിട്ട് മാമോദീസായ്ക്ക് തലതാഴ്ത്തുകയും ചെയ്തവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു മിശിഹ തമ്പുരാനെ നിന്റെ മാമോദീസായാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്ന ഞങ്ങളെ നിന്റെ പിതാവിന് മക്കളാക്കി തീർക്കുകയും ചെയ്തതിനാൽ നിനക്ക് സ്തുതി നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ നിന്റെ രാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ
ദൈവത്തിന്റെ ആരാധകരായ വൈദിക ശ്രേഷ്ഠരെ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ ഒരു ബുധനാഴ്ച കൂടെ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്പസമയം ചിന്തിക്കുവാനും ധ്യാനിപ്പാനും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാനും ദൈവം നമുക്ക് അവസരം ഒരുക്കിയതിൽ നമുക്ക് ആമുഖമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നേരത്തെ ഞാൻ ഉറപ്പിച്ചതുപോലെ ഒരു പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ദിവസമാണ്, ആദ്യത്തെ ബുധനാഴ്ചയാണ് ഇന്ന്. കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ അത്ഭുതകരമായിട്ട് ദൈവം തമ്പുരാൻ നമ്മളെ നടത്തി. പലതരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ മുന്നോട്ട് പോയിട്ടും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും തളരാതെ വീണുപോകാതെ താങ്ങിയ ആ ദൈവത്തിന്റെ വലിയ കരങ്ങളെ ഓർത്ത് വീണ്ടും നമുക്ക് സ്തുതിക്കുകയും ഓരോ നിമിഷവും ലോകത്തിൻ്റെതായ കഷ്ടതകളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്ക ഓണം നമുക്ക് പ്രേരണ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമുക്കറിയാം ഈ ദിനങ്ങളിലെല്ലാം പ്രാധാന്യം അർഹിക്കുന്ന ദിനങ്ങളായിരുന്നു നമ്മുടെ കർത്താവിന്റെ ജനനത്തിന്റെ നാള്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രസക്തിയുള്ള ഒരു ദിവസമാണ്. ജനുവരി 6-ാം തീയതി സഭ ഒട്ടാകെ നമ്മുടെ കർത്താവിന്റെ മാമോദീസ തിരുനാള് ധനഹ തിരുനാള് ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മുടെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷകളിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്ന് തന്നെയാണ് പരിശുദ്ധ മാമോദീസ ഇടൽ അല്ലെങ്കിൽ ധനഹ തിരുനാൾ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് യോർദാൻ നദിയിൽ സ്നാനം മുങ്ങി ഇവിടെ വലിയ ഒരു അത്ഭുതം തന്നെ കാണുന്നതായിട്ട് നമുക്കറിയാം. വേദപുസ്തകത്തില് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേപോലെ സമന്വയിക്കുന്ന സമ്മേളിക്കുന്ന വളരെ അത്ഭുതകരമായ വലിയൊരു സാധ്യത ലോകം കണ്ടു തിരിച്ചറിഞ്ഞ ഏറ്റവും ധന്യമാർന്ന മുഹൂർത്തമാണ് യോർദാൻ നദിയിൽ നമ്മുടെ കർത്താവ് മാമോദീസ മുങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. അദൃശ്യമായി സ്വർഗത്തിൽ സ്വർഗം തുറന്ന് പിതാവായ ദൈവത്തിന്റെ ശബ്ദവും ആ ശബ്ദത്തെ ആവാഹിച്ചുകൊണ്ട് പുത്രനിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ അടയാളമായ പ്രാവിന്തരൂപവും പുത്രമേൽ ആവസിക്കുന്ന ദൈവിക നല്ല കൃപയുടെ പൂർണതയും തേജസ്സും ഒരേപോലെ വെളിപ്പെടുന്ന തൃത്വ സമാനമായ ഒരു പക്ഷെ തൃത്വം എന്ന് പറയുന്ന വലിയ ഒരു യാഥാർത്ഥ്യം തന്നെ റിയാലിറ്റി തന്നെ രൂപപ്പെട്ടത് ഈ ഒരു അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ്. അത്രമാത്രം പ്രസക്തിയേറിയ ഒരു ശുശ്രൂഷയാണ് ധനഹ പെരുന്നാള്. ഒരുപക്ഷെ അതിന്റെ ഒരു വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് പലപ്പോഴും ധനഹ പെരുന്നാള് ഇടദിവസങ്ങളിൽ വരുന്നത് കൊണ്ട് നമ്മുടെയൊക്കെ പല ആളുകളും ഈ ധനഹ പെരുന്നാൾ എന്നൊരു ശുശ്രൂഷ നമുക്ക് ഉണ്ടോ എന്ന് തന്നെ പലർക്കും സംശയമാണ്. അല്ലെ, പലപ്പോഴും ഒരിക്കൽ പോലും ജീവിതത്തിൽ ഈ ശുശ്രൂഷ കാണാത്ത ആളുകള് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. കാരണം പലപ്പോഴും ഇടദിവസങ്ങളിൽ വരുന്നതുകൊണ്ട് കുറച്ച് ആളുകൾ മാത്രമേ ശുശ്രൂഷയിൽ സംബന്ധിക്കാറുള്ളൂ. ചില സഭകളൊക്കെ ക്രിസ്തുമസിനേക്കാളിലും പ്രാധാന്യത്തോട് കാണുന്ന ഒരു ഒരു പെരുന്നാളാണ് ധനഹ പെരുന്നാള്. മറ്റു ചില സഭകളിലൊക്കെ ജനന പെരുന്നാളിന്റെ നോമ്പ് ആഘോഷിക്കുമ്പോൾ ആ നോമ്പ് അവസാനിക്കുന്നത് ഈ ധനഹ പെരുന്നാളിലൂടെയാണ്. പ്രകാശം ലോകത്തില് ഉദിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ധനഹോ എന്ന് പറയുന്ന ആ ഒരു ശുശ്രൂഷയിൽ കൂടി നമ്മൾ കാണുന്നത്. ഏതായാലും ഈ ഒരു പെരുന്നാളിൽ ആ ഒരു വലിയ ആഘോഷങ്ങളിൽ നമ്മുടെ കർത്താവ് ഏറ്റ മാമോദീസയിൽ നമുക്കും പങ്കാളികളാകാം. പുതുപുത്ത പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ തമ്പുരാനിൽ ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെയും ഈ ശുശ്രൂഷ നമ്മളിൽ പങ്കാളികളാകുമ്പോഴേ ആ തേജസ് നമ്മൾ നിലനിൽക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് പ്രാധാന്യം അർഹിക്കുന്ന ദിനങ്ങളാണ് 7-ാം തീയതിയും 8-ാം തീയതിയും. എനിക്കൊന്ന് 7-ാം തീയതി നമ്മുടെ യോഹന്നാൻ സ്ഥാപകന്റെ ശിരച്ഛേദം ചെയ്ത ദിവസമായിട്ട് സഭ കാണുകയും കർത്താവിന് മാമോദീസ മുങ്ങിയ സ്ത്രീകൾ ജനിച്ചിട്ടുള്ളവരിൽ യോഹന്നാനേക്കാൾ വലിയ ആരും ജനിച്ചിട്ടില്ലെന്ന് കർത്താവ് സാക്ഷ്യം പറഞ്ഞ മഹാപരിശുദ്ധനായ യോഹന്നാൻ സ്നാപകന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിനമാണ്. അതോടൊപ്പം തന്നെ 8-ാം തീയതി നമുക്കറിയാം ആദ്യത്തെ രക്തസാക്ഷി എന്ന് ലോകം അല്ലെങ്കിൽ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന പരിശുദ്ധ സ്തേഫാനോസ് സഹദായയുടെ ഓർമ്മ കൂടിയാണ് 8-ാം തീയതി എന്നുള്ളത്. ഈ രണ്ട് പിതാക്കന്മാരുടെയും മധ്യസ്ഥത ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥയിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സഭയ്ക്കുമൊക്കെയും കാവലും കോട്ടയുമാകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ ഈ സമയത്ത് അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ അപേക്ഷയൊക്കെ ചെയ്യുമ്പോഴും ഈ പിതാക്കന്മാരുടെ നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥതയും സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഉപയുക്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്നിയ ബെന്നിയച്ഛനാണെന്നുള്ള കാര്യം നേരത്തെ ഞാൻ ഉറപ്പിക്കുകയുണ്ടായി. പക്ഷേ നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ഒരിക്കലും അറിയാത്ത ആളല്ല ബെന്നിയച്ഛൻ. പലപ്പോഴും വളരെ ശ്രേഷ്ഠമായ വളരെ ആഴമായ ചിന്തകൾ പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് ബഹുമാനപ്പെട്ട ബെന്നിയച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ഒരുപാട് ആത്മാർത്ഥമായിട്ട് അച്ഛൻ സഹകരിക്കുകയും നല്ല ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ലൊരു അച്ഛനാണ് ബെന്നിയച്ഛൻ. എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട ബെന്നിയച്ഛനെ വളരെ സ്നേഹാദരവോടുകൂടി തലമാറുന്ന ഈ ശുശ്രൂഷയിലേക്കും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. എന്നേശുവല്ലാതിൽ എനിക്കൊരാശ്രയം ഭൂവിൽ, തൻ മാവിലല്ലാതെ എനിക്ക് വിശ്രമം വേറെയില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും ധൈര്യവും ഒക്കെ സ്വർഗത്തിലെ തമ്പുരാനാണെന്ന് വീണ്ടും നമ്മൾ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം ഈ ലോകം മുഴുവനും നമ്മളെ കൈവിടുമ്പോഴും ഈ ലോകത്തിൽ നമ്മളെ നയിക്കുവാൻ തക്കവണ്ണം ആർക്ക് സാധിക്കുകയില്ല എന്നുള്ള തലങ്ങളിൽ എത്തിച്ചേരുമ്പോഴ് അനന്തമായ സാധ്യത കൊണ്ട് അല്ലെങ്കിൽ വലിയൊരു സാധ്യതയുണ്ടെന്ന് നമ്മളെ തന്നെ എപ്പോഴും ഉറപ്പിക്കുന്ന ഒരു സാന്നിധ്യമാണ് തമ്പുരാന്റെ എന്നുള്ള ഒരു ഓർമ്മയിലേക്ക് നമ്മുടെ ഈ ഗീതം കൊണ്ടെത്തിക്കുന്നു. വൻ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ജീവിതത്തിൽ നേരിടുന്ന അവസാനത്തിൽ എന്റെ ജാരെ, എന്റെ സഖിയായിട്ട് എന്റെ പ്രാണനാഥനുണ്ട്, എന്റെ ആത്മനാഥനുണ്ടെന്നുള്ള ഒരു ആഴമായ ധൈര്യമാണ് ഈ ലോകത്ത് ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെ പ്രേരിതമാക്കുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഒരുപാട് നമുക്ക് സമർപ്പിക്കാം.
സ്ത്രീയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വേദ പഠനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവഹിതം എന്താണ് എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കാം. നമ്മളുടേതായിട്ടുള്ള ആഗ്രഹവും ദൈവഹിതവുമായിട്ടുള്ള വ്യത്യാസം, ഇതിന് പല ഭാഗത്ത് വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ് ദൈവഹിതം എന്ത് എന്ന് മനസ്സിലാക്കുക എന്നുള്ള ഒരു കഴിവ് ആർജിച്ചെടുക്കുക എന്നുള്ളത്. പലയിടത്തും പല രീതിയിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പൗലോസ് എഴുതിയ ലേഖനം, റോമർ എഴുതിയ ലേഖനത്തിൽ 12:2 പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ഈ ദൈവഹിതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. നമ്മൾ പലപ്പോഴും പിന്നെ പറയാറുണ്ട് അത് ദൈവഹിതമാണ് ഇത് ദൈവഹിതമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കർത്താവ് സുവിശേഷത്തിൽ കർത്താവ് പറയുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26:39 അവിടെ നാം വായിക്കുന്നുണ്ട്, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമ്മളുടെ ആഗ്രഹവും ദൈവഹിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനസ്സിലാക്കിയെടുക്കാൻ വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. നാം ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ തന്നെ ജീവിതത്തെ നാം ഗൗരവമായിട്ട് എടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ദൈവഹിതം എന്ത് എന്നറിയുക എന്നുള്ളത്. ഇവിടെ ആവർത്തന പുസ്തകം 30:19 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർക്കുവാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്കുകേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക, അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. നമ്മുടെ മുമ്പിലാണ് ഈ ചോയ്സ് കൊണ്ട് തന്നിരിക്കുന്നത്. നാമാണ് തിരഞ്ഞെടുക്കേണ്ടത് ദൈവഹിതത്തെ മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. ജീവിതത്തില് പലതരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അവിടെയൊക്കെ ദൈവഹിതം എന്തെന്നറിയുന്നത് നമുക്കൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ വളരെയധികം സിമ്പിളായിട്ട് ദൈവഹിതം ഇന്നതാണെന്ന് പ്രഖ്യാപിക്കുന്നവരുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉപബോധ മനസ്സിൽ സബ്കോൺഷ്യസ് മൈൻഡില് നമ്മുടെ അതിൽ കിടക്കുന്ന സ്വന്തം തീരുമാനങ്ങളാണ് പലപ്പോഴും ദൈവഹിതമായി നാം രൂപാന്തരപ്പെടുത്തിയെടുക്കുകയാണ്. നമ്മുടെ തന്നെ സെൽഫിഷ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾ ദൈവഹിതമായിട്ട് നാം പറയുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചിലരോട് ചോദിച്ചാൽ അറിയാം നമുക്കെല്ലാം ലാഭകരമായിട്ട് വന്നിട്ടുള്ളതിനെ ദൈവഹിതമാണ് എന്ന് പറയും നമ്മൾ സമാധാനിക്കും. അതുപോലെ തന്നെ ജീവിതത്തില് അത്ര പ്രയാസമില്ലാത്തതും എളുപ്പമായതോ സ്വീകരിച്ചതിന് ശേഷം അതാണ് ദൈവഹിതമെന്ന് നാം
പ്രഖ്യാപിക്കും.
എവിടെയാണ് ദൈവഹിതം എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും ചിലപ്പോഴേ നമ്മൾ വിചാരിക്കുന്നതല്ല സാധിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നതല്ല നമുക്ക് വന്ന് ഭവിക്കുന്നത്. എന്നാൽ അവിടൊക്കെ ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 143:10 പറയുന്നുണ്ട്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവഹിതം ഇന്നതാണെന്ന് പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ പലതും നമ്മുടെ ഓരോരുത്തരുടെയും സൗകര്യത്തിനും ലാഭത്തിനും വേണ്ടിയുള്ളതാണെന്ന് കാണുവാനായിട്ട് വലിയ വിഷമം കാണത്തില്ല. നമ്മത് ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തി 20 നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ പൗലോസ് യെരുശലേമിലേക്ക് പോകുവാൻ തിരിഞ്ഞപ്പോൾ അഗബാസ് എന്നുള്ള പ്രവാചകൻ വിശുദ്ധ പൗലോസിനെ വിലക്കുകയാണ്, അവിടേക്ക് പോകരുത് അത് ദൈവഹിതമല്ല എന്ന് അവിടെ വെച്ച് പറയുകയാണ്. നാം ചിന്തിച്ചു നോക്കേണ്ട വിഷയമാണ്. എന്താണ് ദൈവഹിതം എന്ന് പറയുന്നത്? ദൈവഹിതമാണെന്ന് ചിന്തിച്ച് നമ്മൾ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട്. വേദപുസ്തകത്തിൽ നമ്മൾ സുവിശേഷ ഭാഗത്ത് പഠിക്കുന്ന ഒരു വലിയൊരു ലെസൺ ആണ് മുടിയനായ പുത്രന്റെ ഉപമയിൽ കർത്താവ് പഠിപ്പിക്കുന്ന പാഠം. അപ്പൊ ഈ പുത്രൻ പറയുകയാണ്, ലെറ്റ് മീ എൻജോയ്, എനിക്ക് സന്തോഷിക്കുന്ന ഒരു അവസരം കിട്ടിയാണ്, ഞാൻ പോയി സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. അവസാനം അതൊത്തിരി പ്രയാസങ്ങള് മകന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ചരിത്രത്തിലെ ഡേവിഡ് ലിവിംഗ്സ്റ്റനെ പറ്റി പറയുന്നുണ്ട്, ആഫ്രിക്കയിൽ പോയി ശുശ്രൂഷിക്കണമെന്നുള്ളത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. എവിടെയാണ് ദൈവഹിതം എന്ന് പറയുന്നത്? ഈ ദൈവഹിതം എന്ന് പറയുന്നത് ക്രൂശിന്റെ പാതയാണോ? നാം ചിന്തിക്കേണ്ട വിഷയമാണ്. എഫ് ബി മേയർ എന്ന് പറയുന്ന സുവിശേഷകന്റെ അദ്ദേഹത്തിന്റെ ഒരു റൈറ്റിംഗ്സിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട് അതിനകത്ത്. അതായത് അദ്ദേഹം ഇങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്ന് നോർത്ത് അയർലൻഡിലേക്ക് പോകുമ്പോഴേ ഈ ദൂരെ അയർലൻഡിലേക്ക് അടുക്കാറാകുമ്പോഴേ ഒത്തിരിയും ലൈറ്റുകൾ ഇങ്ങനെ പ്രകാശങ്ങള് പിന്നെ നമ്മുടെ നാട്ടിൽ പറയുന്ന പിന്നെ അല്ലെങ്കിൽ സമുദ്രത്തിൽ കാണുന്ന ലൈറ്റുകളുണ്ട് അവിടെ വെച്ചിരിക്കുന്ന കടൽ വിളക്കുകള് എന്ന് പറയുന്നത്. അവിടെ കാണുവാൻ ഒത്തിരി ലൈറ്റുകൾ ഇങ്ങനെ കാണുവാൻ സാധിച്ചപ്പോഴും അദ്ദേഹത്തിന് കൺഫ്യൂഷൻ തോന്നിയിട്ട് ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട്, ഇതിലേതാണ് ഹാർബറിലേക്ക് അഥവാ തുറമുഖത്തെ രണ്ട് ലൈറ്റുകൾ ഏതാണ്, എവിടെയാണ് ലൈറ്റുകൾ കാണുവാൻ സാധിക്കുന്നത്? അപ്പോഴ് ഇത് പറയുന്നുണ്ട്, വൺ ഓൺ ദ റൈറ്റ് ആൻഡ് വൺ ഓൺ ദ ലെഫ്റ്റ്. അവിടെ നമ്മൾ അവിടെ കൂടെ നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തുറമുഖത്ത് തന്നെ എത്തിച്ചേരും. അപ്പൊ ഇത് ഈ സംഭവത്തിന് താഴെ അദ്ദേഹം പിന്നെ വിവരിക്കുന്ന ഒരു കാര്യം, വിശ്വാസികൾക്ക് മൂന്ന് ലൈറ്റുകളുണ്ട്, മൂന്ന് പ്രകാശ ഗോപുരങ്ങളുണ്ട് ദൈവഹിതം തിരിച്ചറിയുവാൻ. ഒന്ന് പുസ്തകത്തിൽ പറയുന്നത് സ്ക്രിപ്ചർ, കോൺഷ്യൻസ് ആൻഡ് ഔട്ട്വേർഡ് സർക്കംസ്റ്റാൻസസ്. ഒന്ന് വിശുദ്ധ വേദപുസ്തകം, രണ്ട് നമ്മുടെ ക്രൈസ്തവ മനസാക്ഷിയാണ് രണ്ടാമത് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്, മൂന്നാമത് നമ്മുടെ ചുറ്റുപാട്. ഈ മൂന്ന് ചുറ്റുപാട് ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ദൈവഹിതം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് അതിൽ പറയുന്നുണ്ട്. അതുപോലെ നാം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ നമ്മൾ എടുത്തിരുന്ന പല തീരുമാനങ്ങളും തെറ്റായിരുന്നു, അത് ശരിയായിരുന്നില്ല എന്ന് പലപ്പോഴും നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. നമ്മൾ പലരും കേട്ടിട്ടുണ്ട് കുരിശുയുദ്ധം എന്നുള്ള ക്രൂസേഡ്. അന്ന് പീറ്റർ ദ ഹെർമിറ്റിന്റെ ഉജ്ജ്വലമായ പ്രസംഗം കുരിശുയുദ്ധത്തിന് വേണ്ടി ജനങ്ങളെ ആവേശം കൊള്ളിച്ചു. ദൈവേഷ്ടമാണ് അതെന്ന് ജനങ്ങൾ ഉത്സാഹഭരിതരായിട്ട് പറയുന്നു. വിശുദ്ധ നാടുകൾ അന്യജാതിക്കാരിൽ നിന്ന് ഏത് രീതിയിലും കൈക്കലാക്കണമെന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടെ യുദ്ധത്തിനായി പുറപ്പെടുന്ന ക്രൈസ്തവരെ നമ്മൾ കാണും. അന്ന് അതെല്ലാം ശരിയാണെന്ന് അന്നുള്ള വസ്തുത. അതുപോലെ തന്നെ നാം വായിക്കുന്നുണ്ട് ചാൾസ് ഒന്നാമനെ തൂക്കിക്കൊല്ലുന്നത് ദൈവഹിതമാണെന്ന് അന്ന് ഇംഗ്ലണ്ടിലുള്ള എല്ലാവരും വിശ്വസിച്ചു. ചാൾസ് ഒന്നാമന്റെ ഭരണപരമായ ചെയ്തികൾ നീതീകരിക്കാനാവാത്തതായിരുന്നു, ഇംഗ്ലീഷുകാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ രാജാവിന്റെ തല പരസ്യമായി വെട്ടുന്നതിനെ അവർ ന്യായീകരിച്ചു. അത് ദൈവഹിതമാണെന്ന് അവർ വിശ്വസിക്കുകയാണ്. ചിലപ്പോഴേ നിലവിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവഹിതമെന്ന് നമുക്ക് തോന്നിയിരുന്നു. അത് വളരെ സങ്കുചിതമായ ഒരു വീക്ഷണമാണ്. എന്നാൽ നമ്മളിലധികം പേരും ദൈവഹിതം അതാത് കാലത്തെ നമ്മുടെ ചുറ്റുപാടുകൾക്കും വ്യവസ്ഥിതിക്കും അനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുക, അങ്ങനെ നമ്മൾ ചിന്തിക്കുക, ഇതൊന്നും യഥാർത്ഥമായ ദൈവഹിതം അറിയുന്നതിന് നമ്മെ സഹായിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, പണ്ട് കാലത്ത് അടിമക്കച്ചവടം എന്ന് പറയുന്നത് ദൈവഹിതമായി കണ്ട ദൈവഭക്തർ ഉണ്ടായിരുന്നു. വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അടിമയെ നല്ലതുപോലെ സ്വീകരിക്കണമെന്നും ട്രീറ്റ് ചെയ്യണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്.
നിലവിൽ നിന്ന് ആ വ്യവസ്ഥിതിക്കപ്പുറം കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ വാസ്തവം. നമ്മള് പിന്നെ പലപ്പോഴും വായിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെയിങ്ങാണ്, ദ റിച്ച് മാൻ ഇൻ ഹിസ് കാസിൽ, ദ പൂർ മാൻ അറ്റ് ഹിസ് ഗേറ്റ്, ഗോഡ് മെയ്ഡ് ദം ഹൈ ഓർ ലോലി ആൻഡ് ഓർഡേർഡ് ദെയർ എസ്റ്റേറ്റ്. നമ്മള് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇതെല്ലാം ദൈവഹിതമാണ്. ധനികനായ മനുഷ്യൻ വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നു, ദരിദ്രനായ മനുഷ്യൻ അവന്റെ ഗേറ്റിൽ അവിടെ നിന്ന് ഭക്ഷണത്തിനായി യാചിക്കുന്നു. മനുഷ്യനെ ദരിദ്രനായിട്ടും ധനികനായിട്ടും സൃഷ്ടിച്ചത് ദൈവമാണ്, അതാണ് ദൈവഹിതമെന്ന്. ഇതൊക്കെ നമുക്ക് പറയുവാൻ സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ദൈവഹിതം എന്ന് പറയുന്നത് നമ്മുടെ സംതൃപ്തിയുടെ മതിലുകൾക്കുള്ളിൽ തളച്ചു നിർത്താവുന്നതല്ല എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവഹിതം അറിയുന്നതിന് നാം ആത്മാർത്ഥമായി ദൈവത്തോടുകൂടി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. നമ്മൾ പലപ്പോഴും നമുക്ക് ലാഘവമേറിയത്, ഒട്ടും പ്രയാസമൊന്നുമില്ലാത്തത്, അല്ലെങ്കിൽ നമുക്ക് നേട്ടമുള്ള പല കാര്യങ്ങളും ദൈവഹിതമാണെന്ന് വ്യാഖ്യാനിക്കുവാന് നാം പലപ്പോഴും പ്രേരിതരാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഓരോ നിന്റെ ഹിതം എന്നെ അറിയിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ മൈൻഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇന്നതായിരിക്കണം നമ്മുടെ താല്പര്യം, ആ താല്പര്യത്തിനനുസരിച്ച് ദൈവഹിതമാകണം എന്ന് നമ്മൾ മനസ്സിലും കണക്ക് കൂട്ടുക. നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ സ്വന്തം താല്പര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിന്റെ അടുത്തിട്ട് കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ലപോലെ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, നോയമ്പ് നോറ്റു, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാമോ? നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് ഒരു ദൈവികമായ പരിവേഷം കൊടുത്ത് അത് ദൈവഹിതമാണെന്ന് നമ്മൾ അങ്ങ് വരുത്തുന്നത്. ഇവിടൊക്കെ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ എന്ന് പറയുവാനായിട്ട് പ്രയാസം. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, ദൈവമാതാവിന്റെ ജീവിതം, ദൈവമാതാവ് ദൈവഹിതപ്രകാരം ജീവിച്ചു. താൻ കന്യകയായാലും സമയം തൊട്ട് ഗർഭിണിയായി, അതിനുശേഷം കർത്താവിന്റെ മരണം, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പ്രയാസത്തോടുള്ള ജീവിതം, അതും ദൈവഹിതമായിരുന്നു. പക്ഷെ അത് ക്രൂശിന്റെ പാതയായിരുന്നു, അതാണ് ദൈവഹിതമായിരുന്നത്. വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, തനിക്ക് ഉപദ്രവങ്ങളും പീഡകളും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് ക്രൂശിന്റെ പാതയാണെന്ന് മനസ്സിലാക്കുകയും അതാണ് ദൈവഹിതം എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശിഷ്യന്മാർ ഓരോരുത്തരും അങ്ങനെയായിരുന്നു. അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വന്നപ്പോഴും അതാണ് ദൈവഹിതം, എന്നെപ്പറ്റിയുള്ള നമ്മളെപ്പറ്റിയുള്ള ദൈവഹിതം ഇതാണെന്ന് അവരോരോരുത്തരും മനസ്സിലാക്കി. അത് അവർക്ക് സുഖകരമായ ഒരു ജീവിതമല്ല, പക്ഷേ ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതമാണ് ഇവിടെ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ദൈവഹിതപ്രകാരമുള്ള ജീവിതം ഒരുപക്ഷെ അത് ക്രൂശിന്റെ പാതയായിരിക്കും, അത് ജീവൻ മരണ പോരാട്ടമായിരിക്കാം, അതിന് പ്രയാസമുണ്ടായിരിക്കാം. ആ സമയം വരുമ്പോഴ് നമുക്ക് തോന്നുന്നത് പ്രയാസങ്ങളൊന്നുമില്ലാത്ത എളുപ്പമായുള്ള ഒരു വഴി തിരഞ്ഞെടുത്തിട്ട് അത് ദൈവഹിതമാണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കും. ഈ ആധുനിക കാലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും പല സുവിശേഷ പ്രസംഗങ്ങളിൽ പ്രോസ്പെറിറ്റി തിയോളജി എന്ന് പറയുന്ന കാര്യം, അവിടെ എല്ലാം അഭിവൃദ്ധിയുടെ ദൈവശാസ്ത്രമാണ്, പുരോഗതിയുടെ ദൈവശാസ്ത്രമാണ്, എല്ലാം എനിക്ക് കിട്ടണം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് അതൊക്കെയും കിട്ടുന്നത് ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന സമൂഹങ്ങളെ നമ്മൾ കാണാറുണ്ട്. കൂശൊന്നുമില്ലാത്ത വഴി, പ്രയാസമില്ലാത്ത വഴി, അത് ദൈവഹിതമാണെന്ന് വ്യാഖ്യാനിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല എന്ന് പറയുന്നത് പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കഷ്ടപ്പാടിന്റെ പാതയിൽ ദൈവഹിതം കണ്ടുപിടിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ദൈവഹിതത്തിന് കീഴ്പ്പെടുന്ന നാം ഓരോരുത്തർക്കും അനുഭവി തന്നെയാണ്. നമുക്ക് പ്രയാസമായതിനെ സ്വാഭാവികമായി തന്നെ നാം അതിനെ വെറുക്കും. ക്രൂശെടുക്കുക എന്നുള്ളത് നമുക്ക് അസഹ്യമായ കാര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എളുപ്പമായതും സുഖകരമായതും മാത്രം ദൈവഹിതമെന്ന് വ്യാഖ്യാനിക്കുന്ന പ്രോസ്പെക്ടി തിയോളജിയും ഒരിക്കലും ശരിയല്ല എന്ന് നാം മനസ്സിലാക്കും. ഇനി അതുപോലെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള വേറെ വിഷയങ്ങൾ, ദൈവഹിതമായി നാം കാണുന്നതും വ്യാഖ്യാനിക്കുന്നതും നാം ലോകത്തിന്റെ പ്രീതിയും ബഹുമാനവും നമ്മൾ നേടുന്നുണ്ടെങ്കിൽ അതൊക്കെ ദൈവഹിതമാണെന്ന് നമ്മൾ വിചാരിക്കും. ഔന്നത്യത്തിന്റെ ശ്രേണിയിലേക്ക് നമ്മൾ കടന്നു വന്നിട്ട് നമ്മൾ വിചാരിക്കും അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാൻ, കഴിഞ്ഞ വർഷം വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത നേപ്പാളിലെ ഒരു സ്ത്രീ അനേകം വേശ്യാ സ്ത്രീകളെ പുനരധിവസിപ്പിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സംരക്ഷണങ്ങളും കൊടുത്ത് അവരുടെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും മെടിഞ്ഞ് ആ വലിയൊരു പുനരധിവാസ കേന്ദ്രം നടത്തുന്ന ആ സ്ത്രീ പ്രയാസങ്ങൾ കൂടെയും ദുഃഖങ്ങൾ കൂടെയും പ്രയാസങ്ങൾ കൂടെയും അക്രമങ്ങൾ കൂടെയും കടന്നു പോകുമ്പോഴും അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതില് കഴിഞ്ഞ അങ്ങേ വർഷം 2013-14 ബാംഗ്ലൂരുകാരനായ ഒരു ഹിന്ദുവിനെ, ഒരു ഹിന്ദു യുവാവിനെ പ്രപ്പോസ് ചെയ്തിരുന്നു മാൻ ഓഫ് ദ ഇയർ ആയിട്ട്. അതിനകത്ത് പറയുന്നത് ആ മനുഷ്യൻ ഒരു ഹിന്ദുവായ മനുഷ്യൻ, എഞ്ചിനീയറാണ്. അദ്ദേഹം അമേരിക്കയ്ക്ക് പോകുവാനായിട്ട് വിസ എല്ലാം തയ്യാറാക്കി റെഡിയായിട്ട് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് പാലത്തിന്റെ അടിയിൽ ഇരുന്ന് ഒരു ബ്രിഡ്ജിന്റെ അടിയിൽ നിന്ന് ഒരു മനോരോഗി അവിടെ താഴെ കിടന്ന്, വസ്ത്രമൊന്നുമില്ല, താഴെ കിടന്ന് അവിടെ നിന്ന് മണ്ണു വാരി തിന്നുന്ന രംഗം ഈ മനുഷ്യൻ കാണുകയും ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള മനുഷ്യൻ അവിടെ നിന്ന് കാറിൽ നിന്നിറങ്ങി ഈ മനുഷ്യനെ എടുക്കുകയും അദ്ദേഹത്തെ കൊണ്ട് വീട്ടിൽ താമസിപ്പിക്കുകയും പിന്നീട് തന്റെ കഴിവും തന്റെ കൂട്ടുകാരുടെ സഹായവും നിമിത്തം ഒരു വലിയ സ്ഥാപനം തുടങ്ങി അനേകം യാചകരെ അവിടെ പുനരധിവസിപ്പിക്കാൻ ഈ മനുഷ്യന് പ്രേരണയുണ്ടായി. അതും അദ്ദേഹം കാണുന്നത് ദൈവഹിതമായിട്ടാണ് കാണുന്നത്, തന്റെ ജീവിതത്തെ പറ്റി ദൈവഹിതമായിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള വലിയ ജീവിതത്തിലേക്ക്, ഉന്നതിയിലേക്ക്, നല്ലൊരു ജോലി കിട്ടി അമേരിക്കയിലേക്ക് പോകുന്നതല്ല തന്റെ മുമ്പിൽ പ്രധാനമായി തോന്നിയത്. പിന്നെയോ അനേകരെ ശുശ്രൂഷിക്കുകയും അനേകർക്ക് താങ്ങും തൊള്ളലുമായിട്ട് ജീവിക്കുക എന്നുള്ളതും ഈ ഹിന്ദു യുവാവിന് ദൈവഹിതമാണെന്ന് തോന്നുന്നു. വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇപ്പൊ ബാംഗ്ലൂരിൽ നടക്കുന്നതാണ്, വളരെയധികം ലോകപ്രസിദ്ധി അറിയിച്ച ഒരു സംഭവം തന്നെയാണ്. കാരണം എല്ലാ യാചകർക്ക് ഭക്ഷണം കൊടുക്കും, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കൊരു വലിയ പ്രസ്ഥാനം. ഇന്ന് അത് വളർന്നു വലിയ രീതിയിലായി. ഇവിടെയാണ് ദൈവഹിതം എന്തെന്ന് നാം മനസ്സിലാക്കുന്നത്. ഇത് ലോകത്തിന്റെ ബഹുമാനത്തെ ആർജിക്കുവാനല്ലായിരുന്നു, അറിയപ്പെടാതെ ഇരുന്ന ക്രൂശിന്റെ പാതയിലൂടെ നടക്കാനാണ് ഇവരൊക്കെയും ആഗ്രഹിക്കുന്നത്. ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തെ അറിയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അതിന് മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ്. പ്രധാനമായിട്ട് അത് ഓർക്കുക, ദൈവഹിതം അറിയാൻ മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ്. എഫ് ബി മേയർ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ദൈവഹിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഒന്ന് വേദപുസ്തകം, ഒന്ന് മനസാക്ഷി, ഒന്ന് ചുറ്റുപാടുകൾ. എന്നാൽ വേറൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ദൈവ ഇഷ്ടത്തെ അറിയണമെങ്കിൽ ആഴമേറിയ പ്രാർത്ഥന ആവശ്യമാണ്. ദൈവവചനം ശരിയായി പഠിക്കണം. അതുപോലെ തന്നെ ദൈവാശ്രയമുള്ള നല്ല കൂട്ടുകാര് നമുക്കുണ്ടായിരിക്കണം. അവരുമായി നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ദൈവഹിതം മനസ്സിലാക്കുവാൻ സാധിക്കും. മൂന്ന് കാര്യങ്ങൾ അവസാനമായിട്ട് പറയുന്നത്, ഒന്ന്, പ്രാർത്ഥന ആവശ്യമാണ് ദൈവഹിതം അറിയുവാൻ. രണ്ട്, ദൈവവചനം ശരിയായി പഠിക്കണം ദൈവഹിതം അറിയണമെങ്കിൽ. മൂന്ന്, ദൈവാശ്രയമുള്ള നല്ല സ്നേഹിതരുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നമ്മുടെ ഹൃദയത്തിന്റെ അടുത്തിട്ട് കിടക്കുന്ന സ്വന്തം ചിന്തകളെ, നമ്മളിപ്പോ ചിന്തിച്ച വിഷയങ്ങളുടെ വെളിച്ചത്തിൽ പുനഃപരിശോധിക്കുവാൻ നമുക്ക് മനസ്സാകണം. നമ്മുടെ ലാഭമോ നമുക്ക് കിട്ടുന്ന ബഹുമാനമോ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കിട്ടുന്ന പ്രീതിയോ നമ്മുടെ സുഖ സൗകര്യങ്ങളോ ഒന്നും ആയിരിക്കരുത് ദൈവഹിതം അറിയുന്നതിനുള്ള ഉപാധികൾ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, ദൈവമേ നീ ഇച്ഛിക്കും പോലെ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ എന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുവാനും അതിനനുസരിച്ച് ചെയ്യുവാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. ആ കഴിവ് നമുക്ക് തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം ദൈവഹിതമറിഞ്ഞ് ജീവിക്കുവാൻ. ദൈവഹിതമറിഞ്ഞ് ജീവിക്കുന്നവന് എപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കും. ദൈവഹിതമറിഞ്ഞ് ജീവിക്കുന്നവന് ദൈവത്തിൽ സന്തോഷിക്കുകയും സംതൃപ്തി ലഭിക്കുകയും ചെയ്യും. ദൈവഹിതമറിഞ്ഞ് ജീവിക്കുന്നവന് സമാധാനം അനുഭവിക്കുവാൻ സാധിക്കും. മറ്റു പുറമേയുള്ളവർ നോക്കുന്നത് പോലെയല്ല, ഓരോ സപ്പോസ്തലം പറഞ്ഞതുപോലെ നിങ്ങൾ പുറമേ നോക്കുമ്പോൾ എനിക്ക് ക്ഷീണിതനായി ഞാൻ തോന്നുമെങ്കിലും എന്റെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെട്ടു വരുന്നു. കാരണം ദൈവഹിതത്തിന് അനുരൂപമായിട്ട് ഞാൻ ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് നാം ഓർക്കേണ്ട കാര്യം ദൈവഹിതമനുസരിച്ച് എനിക്ക് എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും. അതിന് ആഴമേറിയ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. വിശുദ്ധവേദ പുസ്തകം ഞാൻ ശരിയായി പഠിക്കണം. ദൈവാശ്രയമുള്ള ഉത്തമ സ്നേഹിതരുമായി നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആയതിന് ദൈവം തമ്പുരാൻ തന്റെ പരിശുദ്ധ രൂഹാ മൂലം നമ്മെ ഇടയാക്കുമാറാകട്ടെ.
എന്തുകൊണ്ടും വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ട അച്ഛൻ കൽക്കാന്തക്കൊണ്ടടയായത്. ഒരുപക്ഷെ അധികം ചിന്തിച്ചിട്ടില്ലാത്ത, എന്നാൽ വളരെ ചിന്തിക്കേണ്ടതായ ഒരു ആഴമായ ഒരു ആശയം, വളരെ ഗഹനമായ ഒരു വിഷയം തന്നെയാണ് ദൈവഹിതം എന്നുള്ളൊരു പദത്തെ മുൻനിർത്തിക്കൊണ്ട് ആ പദവുമായിട്ട് ബന്ധപ്പെട്ട വേദപുസ്തകത്തിലെ പ്രാധാന്യം അർഹിക്കുന്ന ചില വാക്യങ്ങളൊക്കെ ചേർത്ത് വളരെ ചിന്തോദ്ദീപകമായ ഒരു ആശയമാണ്. വളരെ എനിക്കിഷ്ടമായിട്ട് തോന്നിയത് അച്ഛൻ പറഞ്ഞത് ഒരു വലിയൊരു സത്യം തന്നെയാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ ചില ഇഷ്ടങ്ങളെയൊക്കെ സാധിപ്പിക്കുന്നതിന് വേണ്ടി പലപ്പോഴും ദൈവത്തെ കൂട്ടുപിടിച്ചിട്ട് ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം, ഇങ്ങനെയായിരിക്കണം ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ള ഒരു തെറ്റായ ആശയം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു തലത്തിലാണ് ഇന്നത്തെ സുവിശേഷങ്ങളും, അല്ലെങ്കിൽ നമ്മളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ അതിനെതിരെയുള്ള ഒരു വീക്ഷണമാണ്, ഒരു വലിയ ചിന്തയാണ് ദൈവഹിതം. അതിന് ഏറ്റവും സമാനമായ ചില വ്യക്തികളുടെ ജീവിതത്തിൽ അവർ കാണിച്ച ദൈവഹിതം, ആ ദൈവഹിതം കണ്ടെത്തുന്നതിൽ കൂടി സമൂഹത്തിനും ലോകത്തിനും അവർ കൊടുത്ത വലിയ നന്മയുടെ പ്രവാഹങ്ങളെ പറ്റിയൊക്കെ ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ ആ തലങ്ങളിൽ കൂടിയൊക്കെ അച്ഛൻ നമുക്ക് അത് മനസ്സിലാക്കി തന്നു. വളരെ വളരെ അത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റുന്നതിലപ്പുറമായ നല്ല ഒരു ചിന്തയായിട്ട് എനിക്കത് തോന്നി. ഒരുപക്ഷെ കേൾക്കുന്ന എല്ലാവർക്കും ആ ഒരു സ്വാധീന ശക്തി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. സ്വാർത്ഥ താല്പര്യങ്ങളും ദൈവത്തിൽ നിന്നും വിഭിന്നമായ ഇഷ്ടങ്ങളും ഒക്കെ തിരഞ്ഞെടുത്തിട്ട് ഇതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് സ്വയം സ്വന്തം മനസാക്ഷിയോടും സമൂഹത്തിന്റെ മനസാക്ഷിയെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്ക് ഉപരിയായി ത്യാഗമേറിയ സമർപ്പണമേറിയ ജീവിതമാണ് ദൈവഹിതമെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് തികച്ചും ക്രൈസ്തവ ജീവിതം അന്വർത്ഥമായി തീരുന്നത്, അല്ലെങ്കിൽ അർത്ഥപൂർണമായി തീരുന്നത്. ആ ഒരു വലിയ സാധ്യതയിലേക്ക് പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് പകർന്നു തന്ന ഈ ചിന്തയെ എത്തിച്ചേരുവാൻ തക്കവണ്ണം, നമ്മളിലൊക്കെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ വളരെ മനോഹരമായ, വളരെ ആഴമായ ഒരു ചിന്ത, പ്രത്യേകിച്ച് പുതിയൊരു വർഷത്തിലേക്കുള്ള കാൽവർപ്പിൽ നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടാകത്തക്കവണ്ണമുള്ള ഒരു ചിന്ത നമുക്ക് പകർന്നു തന്ന പ്രിയപ്പെട്ട ബിന്നിയച്ചനോടുള്ള നന്ദി സ്നേഹങ്ങളിൽ കൂടി ശുശ്രൂഷയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. തുടർന്നും അച്ഛൻ്റെ ഇതുപോലെയുള്ള നല്ല ചിന്തകൾ ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. നമ്മൾ നിരന്തരം ദൈവസന്നിധിയിൽ ഓർക്കുന്ന ക്യാൻസർ പേഷ്യന്റ് ആയിരിക്കുന്ന രീതിയെ വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ അനു, കെ സി വർഗീസ്, രാജി, അതുപോലെ മറ്റ് ഒരു രാജി, അന്നമ്മ, അതുപോലെ തന്നെ ലാലി, ലാലി മാത്യു എന്ന് പറയുന്ന ആളെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, ദൈവസന്നിധിയിൽ അവർക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മറിയാമ ഇട്ടി, ബേബിക്കുട്ടി കുര്യൻ, തോമസ് ഫിലിപ്പ്, അശ്വിൻ, റബിൻ, ഡാനി എന്നിവരെ അവർക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഒരു അന്നമ്മയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതുപോലെ തന്നെ മിനി എന്ന് പറയുന്ന വ്യക്തിയും രോഗ അവസ്ഥയിലിരിക്കുന്നു, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ അവർക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുടെ പേരുകൾ ലഭിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ ആളുകളൊക്കെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മുമ്പാകെ ഈ പേര് സമർപ്പിക്കുന്നത് വലിയൊരു പ്രതീക്ഷയോടും വിശ്വാസത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഈ പ്രയറുകളൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്നും രോഗം മൂലവും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ മൂലവും പ്രയാസപ്പെടുന്നവർക്ക് നമ്മുടെയൊക്കെ പ്രാർത്ഥന വലിയൊരു ആശ്വാസവും ബലമാകുവാൻ തക്കവണ്ണം തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് തൊട്ടുമുമ്പ് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ ധ്യാനാത്മകമായ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ഈ സമയത്ത് സമർപ്പിക്കാം.
എന്നോടയോനേ കൺമണി പോൽ കാത്തിടണമേ, നിഞ്ചിറകാലെ പറച്ചു പാരി നിന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതന്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചനകൾ കാതാടിയന്റെ കാതുകളെയും കാക്കണമേ, എന്നാദരങ്ങൾക്കെന്നോ നീ കാവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യാൻ ഉള്ള വിചാരം ഉദിക്കരുതേ, കർത്താവേ നല്ല വിവേകോ വർദ്ധിപ്പിക്കണമെന്നിൽ നീ സൗരഭ്യസാന്നേ ഇമ്പപ്പെടുത്താനിടവരണേ, ഐഹിക നേട്ടത്തിനു പകരോ നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചിലോകോ നിരസിപ്പാനും കൃപ ചെയ്യുക, എന്നെ തന്നെ സന്നിധിയിൽ അക്ഷയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമദ അർപ്പിപ്പാനും കൃപ ചെയ്യുക, എന്നാഥ നിൻ ഇരുമുമ്പിൽ ആത്മശരീര മനസ്സുകളെ ശോഭകലെന്ന വിളക്കുകളാ
ശിരസുള്ള ദൈവസന്നിധിയിലും പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോവുകയില്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മുൻ വർഷങ്ങളുണ്ടാകുന്നതിനേക്കാൾ അപ്പുറമായി ആഴമായി അങ്ങയോട് മനസ്സുകൊണ്ടും ശരീരത്തുകൊണ്ടും അടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഈ നിമിഷം വരെ അവിടുന്ന് ഞങ്ങളെ കരുതി അവിടുത്തെ ആർദ്രമായ ആഴമായ സ്നേഹലാളന കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു. അങ്ങയുടെ കൃപയ്ക്കും കരുണയ്ക്കും നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തമ്പുരാനെ, ജീവിതത്തിൽ ഓരോ നിമിഷവും അങ്ങേ ആഴമായി വിശ്വസിക്കത്തക്കവണ്ണം, അങ്ങയുടെ സ്നേഹം ആഴമായി തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളുടെ ബോധങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. പ്രത്യേകിച്ച് ലോകത്തിൻ്റെതായ കഷ്ടതകൾ, അത് രോഗത്തിന്റെ രൂപത്തിലാണെങ്കിലും അപകടങ്ങളുടെ രൂപത്തിലാണെങ്കിലും ഞങ്ങളെ പിൻപറ്റുമ്പോൾ കർത്താവേ, പലപ്പോഴും അവിശ്വാസത്തിലേക്ക് ഞങ്ങൾ പതറി വീഴുന്നു. ഞങ്ങളുടെ ബോധങ്ങൾ അവിശ്വാസങ്ങളിലേക്ക് വീണു പോകാതെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും, നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് കേൾക്കേണ്ടതായ ആ ഉറപ്പുള്ള സ്വരം, ആ ശ്രേഷ്ഠമായ സാധ്യതയെ കണ്ടെത്തുവാൻ തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയം നുറുങ്ങി വിളിക്കുമ്പോൾ ഉത്തരവരളുന്ന ഒരു തമ്പുരാൻ ഞങ്ങൾക്ക് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വിവിധ രോഗികളെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ പോലെയുള്ള അതിഭീകരമായ രോഗമൊക്കെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹൃദയം മുഴുവൻ ഇരുട്ടാകുന്ന തലങ്ങളിൽ കൂടിയാണല്ലോ പല മനുഷ്യരും യാത്രയാവുന്നത്. ആ ഇരുട്ടിന്റെ വേദനപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന അന്ധകാരത്തിന്റെ മധ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഒരു പ്രകാശമായി രൂപപ്പെടുവാൻ തക്കവണ്ണം എല്ലാ മക്കൾക്കും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിളിക്കുമ്പോൾ ഉത്തരമറളുന്ന ദൈവത്തിന്റെ സ്നേഹവും പരിലാളനയും കരുണയും തിരിച്ചറിയത്തക്കവണ്ണം എല്ലാ രോഗികൾക്കും അവിടുന്ന് ഇടയായി തീരണമേ. ഹൃദയം തോറും തന്നെ വിളിക്കുന്ന ഭക്തരുടെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാവുകയില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്നും ലോകശക്തി ഒന്ന് പ്രാപ്യമാക്കുവാനുള്ള ജീവിത വിശുദ്ധി ഒന്നും ഞങ്ങൾക്കില്ലെങ്കിലും അനുതാപത്തോട് അടുത്തു വരുന്നവരെ സ്വീകരിക്കുന്ന ആ വലിയ കരുണ ഞങ്ങളുടെ പേര് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പേര് പറഞ്ഞ എല്ലാ രോഗികളെയും, അതുപോലെ പേര് വിട്ടുപോയ രോഗികളെയും ഒക്കെ തിരുവ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ എല്ലാവർക്കും അവിടുന്ന് ആശ്വാസവും സൗഖ്യമാകണമേ. ചികിത്സയുടെ അവസാന തലവും കഴിഞ്ഞ് വൈദ്യന്മാർ പോലും അവരുടെ നിസ്സാരതയെ കൈമലർത്തി കാണിക്കുമ്പോൾ അതിനപ്പുറമായ ദൈവിക സ്നേഹത്തിന്റെ, ദൈവിക സൗഖ്യത്തിന്റെ, ദൈവിക കരുണയുടെ സ്പർശനം തിരിച്ചറിയത്തക്കവണ്ണം നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കരുണ ചൊരിയണമേ, ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒന്നും നാശത്തിലേക്ക് പോകുന്ന വഴികളല്ല, അതിന്റെയൊക്കെ അപ്പുറമായി ദൈവികമായ ജീവനിലേക്ക് കടക്കുന്ന ഒരു സാധ്യതയാണെന്ന് തിരിച്ചറിയത്തക്കവണ്ണം, അത് സമൂഹത്തിന് കാണത്തക്കവണ്ണം ഇതിന്റെ മക്കളെയൊക്കെ അവിടുന്ന് ശക്തീകരിച്ചൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാടിയങ്ങൾ അശുദ്ധനും അയോഗ്യനുമായ ദാസനാകുന്നു. എങ്കിലും അങ്ങയുടെ സന്നിധിയിലെ ശിരസ്സുകളെ നമ്മിച്ച് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. രോഗത്തിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ സ്തുതിപാടത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ ശക്തമായിട്ട് പ്രകാശിപ്പിക്കണമേ. രോഗം മൂലം പ്രയാസപ്പെടുന്നവരുടെ, അവരെ ശുശ്രൂഷിക്കുകയും അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി ദൈവിക കരുണയുടെ ബലം നീ അവർക്കൊക്കെ പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിവിറ്റവരും നഷ്ടപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവുകയും അവരുടെ വേദനയുടെ രൂക്ഷത അറിയാതെ വണ്ണം അവരുടെ കരം അവരെ സ്പർശിച്ച് അതിജീവിക്കാനുള്ള ശക്തിയും ബലവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഓരോ കുഞ്ഞുങ്ങളും അവിടുത്തെ കൃപയിൽ വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയും കഴിവും ശക്തിയും നൽകണമേ. തികഞ്ഞ ദൈവാശ്രയബോധമുള്ള മക്കളെ വളരുവാൻ ഓരോ കുഞ്ഞുങ്ങളെ അവിടെ നിടയാക്കി തീർക്കണമേ. യുവാക്കന്മാരും യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ജീവനും ജീവിതവും ബലവും ഒക്കെയും ദൈവിക മഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണത്തിന് മക്കളെ സഹായിക്കണമേ. കുട്ടികളുടെ വഴിപഴിച്ച പോക്കിൽ ദുഃഖിതരായിരിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരി അവർ കാണണമേ. ഓരോ മക്കളും അവരുടെ തെറ്റായ പാതയൊക്കെ ഉപേക്ഷിച്ച് ദൈവിക പാതയിൽ മുന്നേറുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ അവരെ നയിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബ ബന്ധത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അലോസരങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായി വേർപിരിയുന്ന ആളുകളിലൊക്കെയും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ പുതുക്കം നൽകി അവരെയൊക്കെ ആഴമായ ദൈവാശ്രയബോധത്തിലും ആഴമായ കുടുംബ ബന്ധത്തിന്റെ സ്നേഹ സൗരഭ്യത്തിലും അവരെ നയിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഇവിടെ നാട്ടിലുമായിട്ട് കഴിയുന്ന മാതാപിതാക്കള്, അതുപോലെ തനിയായിട്ട് കഴിയുന്ന മാതാപിതാക്കളെ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവർക്ക് ബലം പകരുന്നതും അങ്ങയുടെ സാന്നിധ്യം അവർക്ക് ആശ്വാസവും ശക്തി പകരുന്നതുമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതെ പോകുന്നവർക്കൊക്കെയും അവർക്ക് അനുയോജ്യരായ പങ്കാളിയിലേക്ക് പോകാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ.
വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷവും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിന്റെ വേദന അങ്ങ് കാണുകയും ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് വേദവും ഞങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ അങ്ങയുടെ സാധ്യത കണ്ടെത്തുവാൻ അവരിടയാക്കുകയും ചെയ്യണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ജോലിയിൽ സ്ഥിരതയും നല്ല പ്രതിഫലം ലഭിക്കാൻ തക്ക ഒന്ന് സഹായിക്കണമേ. ഇത് ദാരിദ്ര്യം മൂലവും പട്ടിണി മൂലവും കഴിയുന്ന അനേകായിരങ്ങളുണ്ടല്ലോ. സ്വർഗത്തിൽ നിന്ന് മണ്ണ ഇറക്കി അവിടുന്ന് ഇസ്രായേൽ ജനങ്ങളെ പോഷിപ്പിച്ചതുപോലെ പട്ടിണി കടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെയും അവിടുന്ന് സമൃദ്ധിയായിട്ട് നൽകുവാൻ സഹായിക്കണമേ. ദൈവമേ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാ തിരുമേനി, എല്ലാ തിരുമേനിമാര്, ഈ ഭദ്രാസനത്തിലെ മെത്രാപ്പോലിത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനങ്ങളെ നേർവഴിക്ക് നയിക്കത്തക്കവണ്ണമുള്ള വെളിച്ചം നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കവുമായിട്ട് പ്രവർത്തിപ്പാൻ നീ അവരെയൊക്കെ സഹായിക്കണമേ. സഭയുടെ എല്ലാ ആത്മീക സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെ പ്രത്യേകം തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് തീവ്രവാദം മൂലം പ്രകൃതിക്ഷോഭം മൂലം കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദികളുടെ തീവ്രവാദത്തിന്റെ ദുർമുഖങ്ങളെ, പൈശാചിക വേഷങ്ങളെയൊക്കെ അവിടുത്തെ ബലമുള്ള ഹസ്തങ്ങളാൽ ഉരിഞ്ഞു മാറ്റി ദൈവികമായ അധികാരത്തിലും ദൈവികമായ സ്നേഹത്തിലും ഈ ലോകത്തെ കാണത്തക്കവണ്ണം എല്ലാ മനുഷ്യരെയും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ കരുണയുമായി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നല്ല ശ്രേഷ്ഠമായൊരു ചിന്ത ഞങ്ങൾക്ക് പകർന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കിയ അവിടുത്തെ അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൂടുതലായി ഇതിന്റെ ദാസനെടുത്ത് ഉപയോഗിക്കണമേ. വാക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടും അനേകർക്ക് പ്രയോജനമുള്ള ദാസനായിട്ട് അവിടുന്ന് കൂടുതലായിട്ട് രൂപാന്തരപ്പെടുത്തണമേ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ധന്യമാർദ്ദ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ അവിടുത്തെ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തമ്പുരാനെ ഓരോരുത്തരെയും അവിടുന്ന് ശ്രദ്ധിക്കണമേ. ഓരോരുത്തരുടെ ഹൃദയങ്ങളെ അവിടുന്ന് കാണണമേ. പ്രത്യേകിച്ച് മനോവ്യസനത്തിലും ദുഃഖത്തിലൊക്കെ കഴിയുന്ന അനേകര് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. അവരുടെയൊക്കെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ അവിടുന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ബലവും ശക്തിയും നൽകണമേ. കണ്ണിൽ നിന്ന് കണ്ണുനീരും ഹൃദയത്തിൽ നിന്ന് വിധേയമൊക്കെ മാറ്റി ദൈവികമായ ബലത്തിലും ശക്തിയിലും നയിപ്പാൻ തക്കവണ്ണം അവരെയൊക്കെ ഇടയാക്കി തീർക്കണമേ. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ദുർഘടങ്ങളായ ജീവിതത്തിന്റേതായ ലോകത്തിന്റെ മതിലുകളെ ചാടിക്കടക്കത്തക്കവണ്ണം അങ്ങയുടെ ബലമുള്ള ഹസ്തം നീട്ടി അവരെയൊക്കെ സഹായിക്കണമേ, ശക്തീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരും താഴ്മയായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിനാ അങ്ങേക്ക് സ്തുതി. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാൾ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
വലിയവനും രക്ഷകനുമാണ് യേശുശാ. ദൈവത്തിന്റെ കൃപയാനുഗ്രഹങ്ങളും കരുണയും കരുതലും കർത്താവെ തിരുസന്നിയിൽ തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയ മക്കളുടെ മേലും ഇന്ന് വചനം സംസാരിച്ച അവിടുത്തെ കർത്തൃദാസന്റെ മേലും വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും എല്ലാ വ്യക്തിയുടെ മേലും രോഗിയുടെ മേലും ദുഃഖികളുടെ മേലും പ്രയാസപ്പെടുന്നതിന് മേലും ആവശ്യക്കാരുടെ മേലും ഞങ്ങളുടെ വാങ്ങിപ്പവരുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും നിന്നേക്കുണ്ടായിട്ടുമാറാകട്ടെ. ആമേൻ.
ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും വീണ്ടും ഈ സമയത്ത് അറിയിക്കുന്നു. ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന മെത്രാപ്പോലിത്തയെ വീണ്ടും ഓർക്കുകയും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇതിൽ സംബന്ധിച്ച് ആരാധകരെ വൈദിക ശേഷമുള്ള നന്ദി. പ്രത്യേകമായിട്ട് വളരെ മനോഹരമായ ശ്രേഷ്ഠമായ ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട ബെനിയച്ചോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഈ സമയത്ത് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും അവരോടൊക്കെയുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യുന്ന മനോജ്, ബൈബിൾ വായിച്ച ജോളി, ഇവരെയൊക്കെ വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും ഉള്ള സ്നേഹം അറിയിക്കുന്നു. ചെയ്യുന്നവർ അനേവരെ വാഴ്ത്തി.